പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു വരുന്നത് ഒന്നു മാത്രം, ദൈവത്തിന്റെ തിരുവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
ദൈവവചന പഠനത്തിനായി താങ്കൾ തയ്യാറായിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും താങ്കളോടുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്യട്ടെ. ജീവസന്ദേശം പരിപാടി ക്രമമായി ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുവാൻ പോകുകയാണ്. മറ്റൊന്നുമല്ല, നാം ഇന്നു മുതൽ പഠിക്കുവാൻ ആരംഭിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായേക്കാം. അതെ, ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തക പഠനം ഇതിനു മുൻപ് ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളിൽ പലർക്കും ഇത് വളരെയേറെ പ്രയോജനപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അതിനുശേഷം ഈ പ്രക്ഷേപണം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയ അനേകരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഈ പഠനം തീർച്ചയായും അനുഗ്രഹപ്രദമാകും. അന്ന് നാം ഒരുമിച്ച് പഠിച്ചതിൽ നിന്നും കുറെ കൂടി വ്യത്യസ്തമായി ചിന്തിക്കുവാനും കുറെ കൂടി കൂടുതൽ പഠിക്കുവാനും ഈ പഠനം നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെയധികം പ്രാർത്ഥനയോടെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളിൽ ഒന്നാണ് ഉൽപ്പത്തി പുസ്തകം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം, ഈ പാർട്ടി ഏത് പുസ്തകം പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോഴും ഇത് തന്നെ പറയുമല്ലോ എന്ന്. തിരുവചനം അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പഴയ നിയമം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകവും പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായിയുടെ സുവിശേഷവുമാകുന്നു ആ 2 പുസ്തകങ്ങൾ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ 2 പുസ്തകങ്ങൾ മനസ്സിലാക്കാഞ്ഞാൽ തിരുവചനത്തിന്റെ മൊത്തം ദൂതായിരിക്കും നാം നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ ഇവിടെയും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 2 പ്രാവശ്യം ഈ പുസ്തകം ഒന്ന് വായിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഒറ്റയിരുപ്പിൽ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ എളുപ്പമായിരിക്കില്ലെന്നാലും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം, പ്രയോജനമുള്ള കാര്യം. ആരെങ്കിലും അങ്ങനെ ഒറ്റയിരുപ്പിൽ ഈ പുസ്തകത്തിലെ 50 അധ്യായങ്ങളും വായിച്ചു കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ ആ കാര്യം എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. തീർച്ചയായും അതെനിക്ക് പ്രോത്സാഹജനകമായിരിക്കും. നിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ എനിക്കും സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്ത വിവരണം ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. മൊത്തം തിരുവെഴുത്തുകൾക്കും പ്രസക്തമായ ഒന്നാകുന്നു ഉൽപ്പത്തി പുസ്തകം എന്നതിനാൽ ഈ പുസ്തകത്തിലെ ഏതാനും കാര്യങ്ങൾ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകമാകുന്നു അനേകം കാര്യങ്ങൾ ആദ്യമായി പറയുന്നത് എന്നോർക്കണം. സൃഷ്ടിപ്പ്, മനുഷ്യൻ, സ്ത്രീ, പാപം, ശബത്ത്, വിവാഹം, കുടുംബം, ജോലി, നാഗരികത, സംസ്കാരം, കുലപാതകം, യാഗം, വംശങ്ങൾ, ഭാഷകൾ, വീണ്ടെടുപ്പ്, പട്ടണങ്ങൾ, അങ്ങനെ പലതും. തുടർച്ചയായി പറയുന്ന ചില ശൈലികളും നമുക്കിതിൽ കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, വംശപാരമ്പര്യമാവിത് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കാണുന്ന ഈ ശൈലി, ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം ചരിത്രത്തിന്റെ ആദിയിലുള്ള മനുഷ്യ കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നു. അത് നമുക്കും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ ആരംഭിക്കുന്ന മനുഷ്യകുലത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും, പ്രത്യേകിച്ച് അതിന്റെ ആരംഭത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണല്ലോ. വളരെ രസകരമായ അനേകം കഥാപാത്രങ്ങളെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആരോ ഈ പുസ്തകത്തെ ആത്മകഥകളുടെ പുസ്തകം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, ഫറവോൻ, യാക്കോബിന്റെ 12 മക്കൾ, അങ്ങനെ അനേകർ. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും യോസഫിനെയും എല്ലാം നിരന്തരമായി അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു. അതിനു പുറമെ അവരോട് ചേർന്നിട്ടുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു. ലോത്ത്, അബിമേലേക്ക്, പൊത്തിഫെർ, പാനപാത്രവാഹകൻ, ഫറവോൻ, അങ്ങനെ അനേകർ. ഈ പുസ്തകത്തിൽ ഉടമ്പടിയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. ഉടമ്പടി, നിയമം. ഗോത്രപിതാക്കന്മാർക്ക് ദൈവം വീണ്ടും വീണ്ടും പ്രത്യക്ഷനാകുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. പ്രത്യേകിച്ചും അബ്രഹാമിന് അവൻ പ്രത്യക്ഷനാകുന്നു. യാഗപീഠം ഈ പുസ്തകത്തിൽ പ്രസക്തമാണ്. കുടുംബത്തിലെ അസൂയ ഈ പുസ്തകത്തിൽ നാം കാണുന്നു. മറ്റെങ്ങും കാണാത്തതുപോലെ മിശ്രയും ഈ പുസ്തകത്തിൽ നമുക്ക് മുൻപിൽ വരുന്നു. പാപത്തിനുള്ള ശിക്ഷകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതേസമയം ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ചും ഇതിൽ തെളിവുണ്ട്. ഈ പുസ്തകത്തിന്റെ മൊത്തം ചിത്രം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ബൈബിൾ പഠിക്കുന്ന രണ്ട് വിധങ്ങളുണ്ട്. ഒന്ന് ടെലസ്കോപ്പ്, മറ്റൊന്ന് മൈക്രോസ്കോപ്പ്. ദൂരദർശിനിയും സൂക്ഷ്മദർശിനിയും. ഒന്നാമത് ദൂരദർശിനിയിലൂടെയുള്ള ഒരു കാഴ്ച ഉണ്ടാകണം. പിന്നീട് സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് അത് പഠിക്കണം. നാം വളരെയേറെ സമയം ചെലവഴിച്ച് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒന്നാകുന്നു ദൈവത്തിന്റെ തിരുവചനം എന്ന് മറക്കരുത്. ഒറ്റ രാത്രി കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചതുകൊണ്ട് എല്ലാം മനസ്സിലായി എന്ന് പറയുന്നത് എത്രയോ മഠയത്തരമാണ്. മറ്റൊരു പുസ്തകത്തിനും കഴിയാത്തതുപോലെ ബൈബിൾ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കും എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഭജനങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഏറെ നമ്മെ സഹായിക്കും. ഈ പുസ്തകത്തെ രണ്ടായി ഭാഗിച്ചെന്നാൽ എവിടെയായിരിക്കും ആ വിഭജനം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു കൂട്ടവും 12 മുതൽ ഈ പുസ്തകത്തിന്റെ ബാക്കിയുള്ള ഭാഗം തികച്ചും വ്യത്യസ്തമായ ഒരു വേറൊരു ഭാഗവുമാകുന്നു. നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭജനം അതാണ്. ഈ രണ്ട് ഭാഗങ്ങൾ അനേകം വിധത്തിൽ വ്യത്യസ്തമായിരിക്കും. ഒന്നാമത്തെ ഭാഗം സൃഷ്ടിപ്പ് മുതൽ അബ്രഹാം വരെയുള്ള കാലയളവിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം അബ്രഹാം മുതൽ യോസഫ് വരെയുള്ള കാലഘട്ടത്തെ. ഒന്നാമത്തെ ഭാഗം പ്രധാനപ്പെട്ട അനേകം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതെ, ഇന്നത്തെ കാലത്ത് പോലും ചിന്തിക്കുന്ന മനുഷ്യനെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ. സൃഷ്ടിപ്പ്, മനുഷ്യന്റെ വീഴ്ച, ജലപ്രളയം, ബാബേൽ ഗോപുരം. രണ്ടാമത്തെ ഭാഗം വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്, ഇസഹാക്ക് പ്രിയ മകൻ, യാക്കോബ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാൽ ബാലശിക്ഷ ലഭിക്കുന്ന മകൻ, യോസഫ് അവന്റെ കഷ്ടപ്പാടുകളും മഹത്വവും, എത്രയെത്ര വ്യക്തികളെക്കുറിച്ച് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭജനമാകുന്നെങ്കിൽ തന്നെ പ്രസക്തമായ മറ്റൊരു വിഭജനം കൂടിയുണ്ട്. അത് കാലവുമായി ബന്ധപ്പെട്ടതാണ്. കാലവുമായി ബന്ധപ്പെട്ടത്, സമയവുമായി ബന്ധപ്പെട്ടത്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2000 വർഷങ്ങൾ ഉൾക്കൊള്ളുന്നു. 2000-ലധികമാകുന്നു വാസ്തവത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. എന്നാൽ രണ്ടാമത്തെ ഭാഗമായ 39 അധ്യായങ്ങൾ വെറും 350 വർഷങ്ങളിലെ ചരിത്രമാണ് നമുക്ക് നൽകുന്നത്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ തുടങ്ങി പഴയ നിയമം മുഴുവനും പുതിയ നിയമം മുഴുവനും കൂടി മൊത്തത്തിൽ 2000 വർഷങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ബൈബിളിന്റെ പകുതി ഭാഗം കഴിയുകയാണ്. ഇത് നമ്മോട് പറയുന്നൊരു വസ്തുത എന്തെന്നാൽ ഈ ഭാഗം നമുക്ക് നൽകിയതിനാൽ ദൈവത്തിനെന്തോ വ്യക്തമായ പദ്ധതി ഉണ്ട് എന്നത്രേ. ദൈവം കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ ആദ്യത്തെ ഭാഗത്തിനാണോ അതോ ബാക്കിയുള്ള ഭാഗത്തിനാണോ? രണ്ടാമത്തെ ഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാണല്ലോ. ആദ്യത്തെ ഭാഗം പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ചും വിവരിക്കുമ്പോൾ അവസാന ഭാഗം മനുഷ്യനെക്കുറിച്ചും ജാതികളെക്കുറിച്ചും രാഷ്ട്രങ്ങളെക്കുറിച്ചും കർത്താവായ യേശുവിനെക്കുറിച്ചും പറയുന്നു. ദൈവം താൻ സൃഷ്ടിച്ച മൊത്തം പ്രപഞ്ചത്തോടുണ്ടായിരുന്നതിനേക്കാൾ ഏറെ താല്പര്യം കാണിച്ചത് അബ്രഹാം എന്ന വ്യക്തിയോടായിരുന്നു. അതേ സുഹൃത്തെ, ദൈവം ഇന്ന് താങ്കളിൽ അധികം തൽപരനാകുന്നു എന്ന വസ്തുത താങ്കൾക്കറിയാമോ? ഈ ഭൗമികമായതിനേക്കാൾ ഏറെ താങ്കളിൽ അവന് താൽപര്യമുണ്ട്. ഈ ഭൗതികമായതിനേക്കാൾ ഏറെ. ഇത് അല്പം കൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയട്ടെ. നാല് സുവിശേഷങ്ങളിലും കൂടി ഉള്ള 89 അധ്യായങ്ങളിൽ 4 അധ്യായങ്ങൾ മാത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കി 85 അധ്യായങ്ങളും അവന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ 3 വർഷങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. മനസ്സിലായല്ലോ. അതിൽ തന്നെ 27 അധ്യായങ്ങൾ കർത്താവിന്റെ ഈ ഭൂമിയിലെ ഒടുവിലത്തെ 8 ദിവസങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് എവിടെയാണ് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉണ്ടാകരുതില്ലേ. ചിന്തിക്കുന്ന ഏതൊരാളും പറയും 27 അധ്യായങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന ഒടുവിലത്തെ 8 ദിവസങ്ങൾക്കാണ് പ്രാധാന്യമെന്ന്. അത് മൊത്തത്തിൽ എന്താണ്? അതെ, ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയാണ്. സുവിശേഷത്തിലെ പ്രധാന ഭാഗം അതാകുന്നു. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. ഇത് നാം വിശ്വസിക്കുന്നതിനാണ് സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഞാൻ വീണ്ടും പറയട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ബൈബിളിന്റെ മുഖപുര മാത്രമാണ്. നാം അങ്ങനെ വേണം അതിനെ കാണേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ 11 അധ്യായങ്ങളെ കാണാതെ പോകണം എന്നർത്ഥമില്ല. നാം അതിനുവേണ്ടി വളരെ സമയമെടുക്കുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് തീർച്ചയായിട്ടും അത് പഠിക്കണം. എന്നാൽ ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് നിങ്ങൾ മറക്കരുത്. ഇനിയും ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം നമുക്ക് സുപരിചിതമാണല്ലോ. ഒന്ന് നോക്കിക്കാട്ടെ, ഉൽപ്പത്തി പുസ്തകം 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇന്നോളം ചെയ്തിട്ടുള്ളതിലേക്കും ഏറ്റവും മഹത്തായ ഒരു പ്രസ്താവനയത്രേ ഈ വാക്യം. എന്നിട്ടും നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയത്രേ ഇതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഈ വാക്യം മാത്രമാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അല്പം വ്യത്യാസം നാം കാണുവാൻ പോകുന്നത് ഈ പുസ്തകത്തിൽ തന്നെ തുടർന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെയും മൃഗങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. എന്നാൽ സൃഷ്ടിപ്പിന്റെ കഥ ഇതത്രേ. തീർച്ചയായും ഇത് വളരെ ചെറിയൊരു വിവരണമാകുന്നു എന്ന് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല. വളരെ ചുരുക്കത്തിൽ മാത്രമാകുന്നു ദൈവം ഇത് നൽകിയിരിക്കുന്നത്. അത് രസകരമായൊരു ചിന്തയാണ്. ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം എന്തെന്നാൽ, ഈ പ്രത്യേക ഭാഗം നമുക്ക് നൽകിയപ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നിരിക്കും? എഴുത്തുകാരന്റെ ഇവിടുത്തെ ഉദ്ദേശം എന്തായിരുന്നു? ഭൂഗർഭശാസ്ത്രം പഠിപ്പിക്കുക എന്നതായിരുന്നുവോ ദൈവത്തിന്റെ ഉദ്ദേശം? ഈ പ്രത്യേക ഘട്ടത്തിൽ വളരെയധികം വാദപ്രതിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഈ സൃഷ്ടിപ്പിന്റെ വിവരണം അംഗീകരിക്കേണ്ടി വരുന്നവർ പോലും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് വിശ്വസിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. സുഹൃത്തെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ താങ്കൾക്കിത് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തു വരൂ, നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ആദിയെക്കുറിച്ചുള്ള ഈ പ്രശ്നം വാസ്തവത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ തീഷ്ണമായ വിവാദങ്ങളെയും വന്യമായ സിദ്ധാന്തങ്ങളെയും വ്യാപകമായ അഭിപ്രായ ഭിന്നതകളെയും ഇളക്കിവിടുന്നു. മനുഷ്യന്റെ സാങ്കല്പിക സിദ്ധാന്തങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നതിനാൽ ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദത്തെ മുക്കിക്കളയുന്ന അസ്പഷ്ടമായ ശബ്ദം എപ്പോഴും ഇതിലുണ്ട്. ഈ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ഈ വിഷയത്തിന് കളങ്കം വരുത്തിയിരിക്കുകയാണ്. അവർ തങ്ങളുടെ അനുമാനങ്ങളും അവകാശവാദങ്ങളുമായ തത്വസംഹിതകളാൽ അറിവിന്റെ ശുദ്ധജലം ആകെ കലക്കി ചെളിവെള്ളമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചെളിവാരി എറിയുന്നത് നാം കാണുന്നത്. ജീവശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായ പരിണാമമാകുന്നു വാസ്തവത്തിൽ സുവിശേഷ സത്യം എന്ന് മിഥ്യാവകാശം പുറപ്പെടുവിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഉൾക്കൊള്ളുന്നതാണ് ഈ അത്യന്ത ചിന്താഗതിക്കാരിൽ ഒരു വിഭാഗം. അവരുടെ ഈ സ്വയം സിദ്ധ തത്വം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണെന്നത്രേ അവർ നിസ്സംശയം പറയുന്നത്. നമുക്ക് അതൊന്ന് പരിശോധിക്കുക തന്നെ വേണം. ഈ അത്യന്ത ചിന്താഗതിക്കാരിൽ രണ്ടാമത്തെ വിഭാഗം ഇന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ തന്നെ ഉള്ളവരാണ്. അത്ഭുതം തോന്നിയേക്കാം, ദൈവം ഈ സൃഷ്ടിപ്പ് എങ്ങനെ നടത്തി എന്ന അമാനുഷിക അറിവ് തങ്ങൾക്ക് ലഭിച്ചു എന്ന അവകാശവാദം മുഴക്കുന്നവരാണ് ഈ പണ്ഡിതന്മാർ. ദൈവം പ്രവർത്തിച്ച വിധങ്ങളെല്ലാം വ്യക്തമായി കണ്ടുപിടിച്ചതിനാൽ ഈ കൂട്ടർ സന്തോഷമായി തന്നെ കഴിഞ്ഞുകൂടുന്നു. ശാസ്ത്രത്തെയും ബൈബിളിനെയും തമ്മിൽ ചേർത്തുകൊണ്ടുപോകുന്ന ഏതെങ്കിലുമൊക്കെ സിദ്ധാന്തങ്ങൾ വളരെ കൗശലപൂർവം സംസാരിക്കുവാനും എഴുതുവാനും ഇവർക്ക് സാധിക്കുന്നു. ലോകവും ആത്മീയവും തമ്മിൽ ചേർത്തു കൊണ്ടുപോകുവാൻ ശക്തമായൊരു സിദ്ധാന്തമുണ്ടെങ്കിൽ എല്ലാവർക്കും അതായിരിക്കുമല്ലോ ഇഷ്ടം. അതിനുള്ള ശ്രമമാണല്ലോ ഇന്ന് നമ്മുടെ ബൈബിൾ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ മഹാന്മാരായ വേദപണ്ഡിതന്മാരെ വളരെ പുച്ഛത്തോടെയാണ് ഈ കൂട്ടർ കാണുന്നത്. പഴഞ്ചൻ സിദ്ധാന്തങ്ങളിൽ ഇന്നത്തെ കാലത്തിന് യോജിക്കുന്നതല്ല എന്ന് വാദം കേൾക്കാൻ തന്നെ സുഖമുണ്ടല്ലോ. ഈ രണ്ട് വാദങ്ങളും നിരത്തുന്ന കൂട്ടങ്ങൾ സത്യത്തിൽ ദൈവം ഇയ്യോബിനോട് ചോദിച്ച ആ ചോദ്യം ഒന്ന് പരിഗണിക്കേണ്ടതത്രേ. ഇയ്യോബിനോട് ദൈവം ചോദിച്ചത് ഇപ്രകാരമായിരുന്നു, 38 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെ പോയിരുന്നു? അത് നിനക്ക് പോലും അറിയില്ലല്ലോ കുഞ്ഞേന്ന്. ലോകം ഉണ്ടായതെങ്ങനെ എന്നുള്ളതിന് അനേകം സിദ്ധാന്തങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവയെല്ലാം കൂടി ഒന്ന് അരിച്ചു പെറുക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് വിധത്തിലുള്ള ചിന്താഗതികൾ നമുക്ക് ലഭിക്കും. ഒന്ന് സൃഷ്ടിപ്പ്, മറ്റേത് അനുമാനം. മനസ്സിലായല്ലോ, ഒന്ന് സൃഷ്ടിപ്പ്, മറ്റേത് അനുമാനം. സകല സിദ്ധാന്തങ്ങളും ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വന്നെത്തും എന്നുള്ളതാണ് പരമാർത്ഥം. ഇന്നത്തെ പരിണാമ സിദ്ധാന്തം അനേകം സിദ്ധാന്തങ്ങൾ സമാഹരിച്ചുള്ള ഒന്നത്രേ. കഴിഞ്ഞ കാലത്തെ ഉന്നതരായ പല ശാസ്ത്രജ്ഞന്മാരും ഇന്നും പല ശാസ്ത്രജ്ഞന്മാരും ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമില്ലാത്തതെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട്. 2 + 2 = 4 എന്ന് പറയുന്നത് പോലെ ഒരു ശാസ്ത്രീയ പ്രസ്താവനയായി പരിണാമ സിദ്ധാന്തത്തെ പരിഗണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഞാൻ വീണ്ടും പറയട്ടെ, 2 + 2 = 4 എന്ന് പറയുന്നത് പോലെ ഒരു ശാസ്ത്രീയ പ്രസ്താവനയായി പരിണാമ സിദ്ധാന്തത്തെ പരിഗണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഈ വിഷയത്തിൽ കൂടുതൽ അനുമാനം മാത്രമാകുന്നു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിലുള്ള സൃഷ്ടിപ്പിന്റെ വിവരണമുണ്ട്. ഇത് വിശ്വാസത്താൽ അംഗീകരിക്കേണ്ടതാണ്. ദൈവം അത് അപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ രസകരം തന്നെയാണ്. വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ താങ്കൾക്ക് അത് അംഗീകരിക്കുവാൻ സാധിക്കൂ. എബ്രായ ലേഖന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അങ്ങനെ ആ വലിയ പ്രശ്നം ഇന്നും തുടരുകയാണ്. എങ്ങനെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായി? ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരത്തിലെത്തുവാൻ താങ്കൾക്കുള്ള മാർഗം ഒന്നുകിൽ വിശ്വാസത്താൽ അല്ലാത്ത പക്ഷം അനുമാനം. അനുമാനം വളരെ അശാസ്ത്രീയമാകുന്നു എന്ന കാര്യം മറക്കരുത്. ഉൽപ്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ചിലത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കില്ലേ? ശാസ്ത്രീയമായ ഉത്തരം മാത്രം വേണം നാം അംഗീകരിക്കേണ്ടത് എന്ന് നമ്മോട് പറയുന്നവരുണ്ട്. ഏതാണ് ശാസ്ത്രീയമായ ഉത്തരം എന്നാകുന്നു എന്റെ ചോദ്യം. ശാസ്ത്രീയമായ ഉത്തരം ഏതാകുന്നു? ഏത് ശാസ്ത്രത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്? ശാസ്ത്രത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയുവാനുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി നൽകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. 1806 പ്രൊഫസർ ലയൽ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 80 ഭൂഗർഭ ശാസ്ത്ര സംബന്ധമായ സിദ്ധാന്തങ്ങളെങ്കിലും ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവ എല്ലാം ദൈവവചനത്തോട് എതിരായിട്ടുള്ളതായിരുന്നു. എന്നാൽ ആ സിദ്ധാന്തങ്ങളിൽ ഒന്നുപോലും ഇന്ന് അംഗീകരിക്കപ്പെടുന്നില്ല. മനസ്സിന്റെ ഒരു സംതൃപ്തിക്കു വേണ്ടി കാലാകാലങ്ങളിൽ മനുഷ്യൻ തന്റെ മനസ്സിൽ തോന്നിയ ഓരോ ചിന്താഗതികൾ പ്രസ്താവിച്ചു, പക്ഷേ ഒന്നും നിലനിന്നില്ല. ഉൽപ്പത്തി പുസ്തകം എഴുതുവാൻ ദൈവം ഉപയോഗിച്ച മാനുഷിക കരം മോശയായിരുന്നുവല്ലോ. എനിക്ക് തോന്നുന്നു ഈ സൃഷ്ടിപ്പിനെ സംബന്ധിക്കുന്ന 100 കഥകൾ കേൾക്കുമ്പോൾ, ഈ വിഷയത്തിൽ ശാസ്ത്രീയമായുള്ള ചിന്താക്കുഴപ്പങ്ങൾ കാണുമ്പോൾ മോശ നിന്ന് ചിരിക്കും. ഓ, എന്തോ മണ്ടന്മാർ! കാരണം ഒരു ശാസ്ത്രീയമായ വിവരണം അല്ലെങ്കിൽ രേഖ നൽകണം എന്ന ഉദ്ദേശത്തോടെ മോശ ഇതെഴുതിയില്ല എന്നത് വ്യക്തമാണ്. എല്ലാ തിരുവെഴുത്തിന്റെയും ഉദ്ദേശം വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. തിമത്യോസിന് എഴുതിയ 2 3 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. തിരുവചനത്തിന്റെ ഉദ്ദേശം ശാസ്ത്രം തെളിയിക്കുവാനല്ല. തിരുവചനത്തിന്റെ ഉദ്ദേശം നീതിയിൽ അഭ്യാസം നൽകുക എന്നുള്ളതാകുന്നു. താങ്കളെ ഭൂഗർഭശാസ്ത്രമോ ജീവശാസ്ത്രമോ പഠിപ്പിക്കുവാനല്ല ദൈവവചനം എഴുതിയിട്ടുള്ളത്, മറക്കരുത്. ദൈവവചനത്തിൽ നിന്നും ഇതെല്ലാം കണ്ടുപിടിക്കുവാനും പ്രസംഗിക്കുവാനും ശ്രമിക്കുന്ന അനേകം ബിരുദന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചനം ശാസ്ത്രത്തിനെതിരാകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുകയുമില്ല. പിന്നെയോ, ശാസ്ത്രം പഠിപ്പിക്കുവാനല്ല ദൈവവചനം നൽകിയിട്ടുള്ളത്. പിന്നെയോ, മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധവും ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതും രക്ഷപ്രാപിക്കുവാൻ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെയാണ് തിരുവചനത്തിലെ വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് താങ്കൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ എഴുതാം, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഉൽപ്പത്തി പുസ്തകം സോഷ്യൽ സ്റ്റഡി പുസ്തകമല്ല സുഹൃത്തെ, ഇത് അതുപോലെ പഠിക്കുവാൻ എടുക്കേണ്ട പുസ്തകമല്ല. ഇനിയും ഞാൻ വേറൊരു കാര്യം ചോദിച്ചാൽ, സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു പ്രസ്താവന ദൈവം ആദ്യമേ തന്നെ തന്നിരുന്നുവെങ്കിൽ മോശയുടെ സമയത്തെ എത്ര ആളുകൾക്ക് അത് മനസ്സിലാകുമായിരുന്നു? അതുപോകട്ടെ, ഈ അത്യാധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നു? മനസ്സിലായോ? എന്റെ സുഹൃത്തെ, താങ്കൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, വിദ്യാസമ്പന്നരായ ശാസ്ത്രജ്ഞന്മാർക്കും പ്രൊഫസർമാർക്കും മിടുക്കന്മാർക്കും വേണ്ടി മാത്രം എഴുതപ്പെട്ടിട്ടുള്ള ഒന്നല്ല വിശുദ്ധ ബൈബിൾ. പിന്നെയോ, എല്ലാ കാലത്തുമുള്ള എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ ആളുകൾക്കും, അതെ, സാധാരണക്കാരിൽ സാധാരണക്കാരന് പോലും മനസ്സിലാക്കുവാൻ എഴുതപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിൾ. അക്ഷരാഭ്യാസമില്ലാത്തവരും ഇന്നിത് പ്രയോജനപ്പെടുത്തുന്നു, ഇല്ലേ? റേഡിയോ പ്രക്ഷേപണം അതിന് സഹായിക്കുന്നില്ലേ? ഞാൻ വായിച്ചു തരുന്നു, നിങ്ങൾ കേൾക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു. മോശയുടെ സമയത്തെ ശാസ്ത്രീയ ഭാഷയിൽ ദൈവവചനം എഴുതപ്പെട്ടിരുന്നെങ്കിൽ പണ്ടേ ഇത് തള്ളിക്കളഞ്ഞേനേയും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെടുത്തി മനുഷ്യർ അനേകം കഥകൾ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. അതിലൊന്ന് ഇതൊരു മായയാകുന്നു എന്നതാണ്. അത് തീർച്ചയായും വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, അങ്ങനല്ലേ? എന്നിട്ടും ആ സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന അനേകരുണ്ട് എന്നതാണ് സത്യം. വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നത് പ്രപഞ്ചം ഒന്നുമില്ലായികയിൽ നിന്നും പരപ്രേരണ കൂടാതെ അങ്ങനെ അങ്ങുയർന്നു വന്നതാകുന്നു എന്നത്ര. വേറെ ചിന്താഗതി എന്തെന്നാൽ പ്രപഞ്ചത്തിന് ഉൽപ്പത്തിയില്ല, അത് നിത്യമായിട്ടുള്ളതായിരുന്നു എന്നത്രേ. നാലാമത്തെ ചിന്താഗതി എന്തെന്നാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്നത്രേ. ഈ ചിന്തയെ പല പല സിദ്ധാന്തങ്ങളായി വിഭജിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുവാൻ ശ്രമിക്കുന്നു. ഇത്ര പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആ സിദ്ധാന്തങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞല്ലേ മതിയാകൂ. മാത്രമല്ല, നാളുകൾക്ക് മുൻപ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരത്തിലിരുന്ന ആ സിദ്ധാന്തങ്ങളിൽ പലതും ഇക്കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തൻ പുതിയ പരിഹാരങ്ങളായി പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ ചിലത് തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ ചിന്താഗതികളിൽ ചിലതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ താങ്കൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ദൈവവചനം ആദിയോടന്തം വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതാണ്. ദൈവം ഇത് നൽകിയിരിക്കുന്നത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകുവാനാണ്. ഈ പഠനം കൂടുതൽ താങ്കളെ അതിന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ ദിവസത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പുതിയ പഠനത്തിനായി സ്തോത്രം. ഇത് ഏറ്റവും അധികം അനുഗ്രഹപ്രദമാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഇത് പഠിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
സ്തുതി അഖില ജഗ കാരണനേ, സ്തുതി സ്തുതി നിത്യതൃത്വ ദൈവമേ, സ്തുതി സർവകാര്യ കാരണനേ, സ്തുതി സ്തുതി അകാരണ കാരണനേ, സ്തുതി സ്തുതി അഖില ജഗ കാരണനേ, സ്തുതി സ്തുതി നിത്യതൃത്വ ദൈവമേ, സ്തുതി. സ്വർഗലോകനായക ത്രിലോകനായക, സ്വർഗലോകനായക ത്രിലോകനായക, സർവലോകപാലക നിത്യതൃത്വ ദൈവമേ, സർവലോകപാലക നിത്യതൃത്വ ദൈവമേ, സ്തുതി.
ദൈവവചനം പഠിക്കുന്നതിന്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതിന് പരിഹാരമുണ്ട് എന്ന് ഓർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം:
ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ഒരു സന്തോഷ വാർത്ത: പഠിക്കുന്ന കുട്ടികൾക്കായി ഞങ്ങൾ നെയിം സ്ലിപ്പുകൾ തയ്യാർ ചെയ്തിരിക്കുന്നു. ഈ നെയിം സ്ലിപ്പുകൾ ആദ്യം ആവശ്യപ്പെടുന്ന 1000 പേർക്ക് അയച്ചു തരുന്നതാണ്. ഇന്ന് തന്നെ എഴുതിയാലും. നെയിം സ്ലിപ്പുകൾ ആവശ്യപ്പെടേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
ജീവ സന്ദേശം.